And when Jesus finished the work on the cross, what he was saying to us is very important.
കർത്താവേ ക്രൂശിൽ തന്റെ പ്രവൃത്തി തീർത്തപ്പോൾ താൻ നമ്മളോട് പറയുന്നത് വളരെ പ്രാമുഖ്യമേറിയ ഒരു കാര്യമാണ്.
I paid the price for every sin of yours, past, present, future.
നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും വേണ്ടിയും ഞാൻ ഒരു വില കൊടുത്തിട്ടുണ്ട്. അത് ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എല്ലാ പാപങ്ങളും ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്നു.
But we sometimes mistake what he said.
പക്ഷേ പലപ്പോഴും നമ്മൾ അത് തെറ്റിദ്ധരിക്കുന്നവരാണ്.
We consider that we are blessed to continue making mistakes.
പക്ഷേ നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ തുടർമാനമായിട്ട് തെറ്റുകളിൽ തുടരുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നു എന്ന്.
Oh, I made that mistake again. Sorry, Lord. I come back.
കർത്താവേ പിന്നെയും ഒരു തെറ്റ് ചെയ്തു, ഞാൻ പിന്നെയും തിരിച്ചു വരാം.
God's intention is for his Holy Spirit to empower you.
ദൈവത്തിന്റെ ഉദ്ദേശം തന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇത്രമാത്രം ശക്തീകരിച്ചിട്ട്
his goal is to walk you out of that sin.
ആ പാപം, പാപത്തിന്റെ, പാപത്താൽ ബാധിക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിട്ട്
and do works of deliverance, acts of mighty works for his name.
നമ്മൾ വിടുവിക്കപ്പെട്ട് തന്റെ നാമമഹത്വത്തിനു വേണ്ടി വിടുതലിന്റെ ശുശ്രൂഷയിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
If you see my hand waving about,
എന്റെ കൈ ഇങ്ങനെ ആടുന്നത് നിങ്ങൾ കാണുവാണെങ്കിൽ
it's not anything else but this condition.
അത് ഞാൻ കടന്നുപോകുന്ന ആരോഗ്യ നിലയുടെ ഒരു പ്രശ്നമാണ്.
But brethren, please don't be distracted.
അത് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റരുത്.
I now ask Pastor Jeffy if he would open in prayer.
പ്രാർത്ഥനയിൽ നമുക്ക് തുടങ്ങാം. പിതാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള എല്ലാം തന്നെ അങ്ങ് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഇപ്പോൾ തരണമേ. ഇന്നത്തെ അപ്പം, ഞങ്ങൾ ആവശ്യമുള്ള ആഹാരം അങ്ങ് ഞങ്ങൾക്ക് തരണമേ. അത് കേൾക്കുവാൻ കഴിവുള്ള ചെവികൾ അങ്ങ് ഞങ്ങൾക്ക് തരണമേ. അനുസരിപ്പാൻ തയ്യാറായിട്ടുള്ള ഹൃദയങ്ങളെ ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
I've been aware that the men of God here have been doing a series in Nehemiah.
ഇവിടെ ഉള്ള ദേവദാസന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് എനിക്കറിയാം.
So I was wondering and I was asked whether I could continue that series.
എന്നോട് അവർ ചോദിച്ചു നെഹെമയയിലുള്ള സീരീസ് തുടരണം, തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന്.
But as I went before the Lord, he said something very simple.
പക്ഷേ കർത്താവിന് മുൻപാകെ പോയപ്പോൾ വളരെ ലളിതമായ ഒരു കാര്യം ദൈവം എന്നോട് സംസാരിച്ചു.
You leave that work to the elders.
അത് ഇവിടെയുള്ള മൂപ്പന്മാർക്ക് ഇട വേല അവരുടെ കയ്യിലേക്ക് നീ കൊടുത്താട്ടെ.
They are powerful men of God in the power of the Holy Spirit.
ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ അവർ ദൈവത്തിന്റെ വേല ചെയ്യും.
But he took me to John chapter 3.
ദൈവം എന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി.
Would somebody read John chapter 3 verse 1-21?
യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1-21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട് സിസ്റ്റർ അനിത. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1-21 വരെയുള്ള വാക്യങ്ങൾ.
പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദേമസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റിഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അതെവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദേമോസ് അവനോട്, ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാനും ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നുകഴിഞ്ഞു. ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കലേക്ക് വരുന്നു.
Nicodemus is a very interesting guy.
Nicodemus nu parayna ee purushan oru valare rasakaramaya oru aalana.
But in certain points of the Bible it gives you his name.
Onnu rendu sthalangalil vajanathil thante peru pinne paranjittunde.
So it says here his name was Nicodemus.
Thante peru Nicodemus ennayirunnu.
Why does he do that?
Beg your pardon?
Why does God do that?
ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അരികെ വന്നു, അവൻ്റെ പേര് നിക്കഡിമസ് ആയിരുന്നു എന്ന് എന്തുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നു? എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ എഴുതിയിരിക്കുന്നത്, തൻ്റെ പേര് നിക്കഡിമസ് ആയിരുന്നു എന്ന്?
He's inviting you to pay close attention to what the meaning of that name is.
ദൈവം ആ പുരുഷന്റെ, നിക്കഡിമസ് എന്ന പേരുള്ള പുരുഷന്റെ പേരിന്റെ പ്രത്യേകതയിലേക്ക് നമ്മളെ ദൈവം തൻ്റെ ശ്രദ്ധ, നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുവാണ്.
Nicodemus means conqueror.
Nicodemus എന്ന് വെച്ചാൽ ജയിക്കുന്നവൻ, പോരാടി ജയിക്കുന്നവൻ.
A ruler of the peoples.
അവൻ യഹൂദന്മാരുടെ ഒരു ന്യായപ്രമാണിയായിരുന്നു.
So when he speaks, people listen.
ഉടനെ നിക്കഡിമസ് സംസാരിക്കുന്ന ഉടനെ തന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ശ്രദ്ധ വെച്ച് കേട്ടവരാണ്.
But it's very interesting. Nicodemus went to visit Jesus at night.
നമ്മളിവിടെ നോക്കുന്നുണ്ട് ഈ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്, ഒരു ഒരു ദിവസം രാത്രി സമയത്ത് നിക്കഡിമസ് കർത്താവിന്റെ അരികിലേക്ക് ചെല്ലുന്നു.
So obviously he didn't want the attention.
അതിനകത്ത് നമ്മൾ മനസ്സിലാക്കാത്ത ഇതാണ്, മറ്റുള്ളവരെ താൻ കർത്താവിന്റെ അരികിലേക്ക് ചെല്ലുന്നത് കാണുവാൻ താൻ ആഗ്രഹിച്ചില്ലായിരിക്കും.
And what he says to Jesus is quite amazing.
താൻ കർത്താവ് യേശുക്രിസ്തുവിനോട് പറയുന്നത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്.
We know you are a teacher from God.
ദൈവത്തിൽ നിന്ന് താങ്കൾ വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം.
Most of us would say hallelujah.
അങ്ങനെ ആരെങ്കിലും നമ്മളോട് വന്ന് പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞേനേം hallelujah. ഇവനെ മനസ്സിലായല്ലോ.
He goes on to say no one can perform such miracles unless God is with him.
ദൈവം തന്നോട് കൂടി ഇല്ലെങ്കിൽ ആർക്കും താങ്കൾ ചെയ്യുന്ന അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിക്കഡിമസ് യേശുവിനോട് പറയുന്നു.
Father Jesus had said thank you.
ഞാൻ യേശു ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേ വളരെ നന്ദി, വളരെ നന്ദി.
What did Jesus say? പക്ഷേ
കർത്താവ് എന്താണ് പറഞ്ഞത്?
Amen, amen. Unless one is born from above, he cannot see the kingdom of heaven.
കർത്താവ് യേശു ക്രിസ്തു തന്നോട് പറഞ്ഞതാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല.
The Malayalam translation is more accurate when it says amen, amen.
ആമേൻ ആമേൻ എന്ന് മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഊന്നൽ കൊടുക്കുന്നു എന്ന് സുരേഷ് പറയുന്നു.
He's saying this is definite and cannot be changed.
ആമേൻ ആമേൻ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. എൻ്റെ അർത്ഥം ഇതാണ്, ഇത് തീർച്ചയായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ്, ഇത് മാറ്റപ്പെടത്തില്ല.
You cannot put your own version.
നമുക്കാർക്കും ഇത് തിരുത്തി പറയാൻ പറ്റത്തില്ല.
Even if there are 100 versions of Bible in different languages, if they don't agree with this idea of amen amen, they are wrong.
Pala pala versions,
yeah,
tarjumagal undengilum Hebrew Greek bhashayil aadyam parnjirikkuna amen amen ennulla urappichu parayna karyangal nammal etrayengilum onnu adu tettichu parayavanengil adu kartavu parnja aa aashayathodu yojikkunnilla.
But Nicodemus realized he had to pay attention.
നിക്കഡോസിന് മനസ്സിലായി താൻ ശ്രദ്ധ കൊടുക്കണമെന്ന്.
He says, Amen, Amen. Unless one is born from above, he cannot see the kingdom.
Amen, Amen. പുതുതായി ജനിച്ചില്ലെങ്കിൽ ഇവിടെ ഉയരത്തിൽ നിന്ന് ജനിച്ചില്ല എന്ന് ഒരു ചിന്തയുണ്ട്.
Nicodemus started his conversation saying, I know where you are.
നിക്കഡോസ് തന്റെ സംഭാഷണം തുടങ്ങി ഇങ്ങനെയാണ്, താങ്കൾ ആരാണെന്ന് എനിക്കറിയാം, താങ്കൾ ചെയ്യുന്നത് ദൈവത്തിൽ നിന്നാണെന്ന് എനിക്കറിയാം എന്നുള്ള ഒരു രീതിയിലാണ്. അർത്ഥം ഇതാണ്, എനിക്ക് താങ്കൾ ചെയ്യുന്നത് എന്തോ എനിക്ക് അറിയാം, മനസ്സിലായി.
I can see your gift of healing and deliverance is from God.
ഗുരുവേ, ദൈവത്തിൽ നിന്നാണ് താങ്കൾക്ക് ലഭിച്ച ഈ വരം എന്ന് നിക്കഡോസ് പറയുന്നു.
If that had happened to me, I would have said, oh, at least understands that.
ഓ, അത്രയെങ്കിലും ഇയാൾക്ക് മനസ്സിലായല്ലോ എന്ന് ഞാൻ പറഞ്ഞേനെ.
What did Jesus say?
പക്ഷേ കർത്താവ് എന്ത് പറയുന്നു?
Unless one is born from above,
വേറെ തർജ്ജമയിലിങ്ങനാണ്, ഉയരത്തിൽ നിന്ന് ജനിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കാണുകയില്ല.
It is not as the Bible, the English version says, born again.
പുതുതായി ജനിക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ളത്. പക്ഷേ ആ യവന ഭാഷയിൽ അതിൻ്റെ വേറെ ഒരു അർത്ഥവുമുണ്ട്. അതേ വാക്ക് ഉയരത്തിൽ നിന്ന് ജനിച്ചില്ലെങ്കിൽ എന്നുള്ള ഒരു അർത്ഥമാണ് അതിനുള്ളത്.
He was not looking and saying all the other different births lead to this.
മറ്റെല്ലാ ജനനവും ഇതിലേക്ക് നയിക്കുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത്.
He was talking about specific born again.
ഒരു പ്രത്യേകമായ രീതിയിൽ വീണ്ടും ജനിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്.
If you have been born from the heavenly realm.
സ്വർഗീയ തലങ്ങളിൽ നിന്ന് നമ്മൾ വീണ്ടും ജനിച്ചെങ്കിൽ.
When that happened, I think Nicodemus began to question himself, perhaps I don't know as much as I do.
Adu ketappol Nicodemus oru pakshe ingane chindichu kaanum, oru pakshe enikku manasilayalla manasilayennu njan chindichathu pole enikkella ariyathillayirikkam.
So he asked the question.
Adu kondu Nicodemus chodikkunnu,
how can a man be born when he is old?
വയസ്സ് പ്രായം വന്ന ഒരു വ്യക്തി പിന്നെയും എങ്ങനെ ജനിക്കാം എന്ന് നിക്കഡോസ് ചോദിക്കുന്നു.
Does he have to go back into his mother's womb?
തിരിച്ച് തന്റെ അമ്മയുടെ ഉദരത്തിലേക്ക് കയറി ചെല്ലണമോ?
ഹാ,
അതെങ്ങനെ പറ്റും?
And then Jesus explains it.
കർത്താവ് ആ അവനോട് വിവരിച്ചു കൊടുക്കുന്നു.
Unless one is born of the water and the spirit.
വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ
he cannot enter into the kingdom.
അവൻ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയയില്ല.
In the first case he was saying unless one is born from above he cannot see.
ആദ്യം പറയുന്നത് ഉയരത്തിൽ നിന്ന് ജനിച്ചില്ലെങ്കിൽ അവൻ ദൈവരാജ്യം കാണാൻ കഴിയയില്ല.
Now he's going to the more foundational statement. He says unless one is born of water and the spirit he cannot enter.
രണ്ടാമത് പറയുന്ന കൂടുതൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്, ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ലെങ്കിൽ ഒരുവനെ ദൈവരാജ്യത്തിൽ കടക്കുവാൻ പറ്റത്തില്ല.
What was the Pharisee trying to say?
പരീശൻ എന്തുവായിരുന്നു പറയാൻ ശ്രമിച്ചത്?
He was trying to justify himself.
താൻ തന്നെ തന്നെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു നിക്കഡോസ്.
He was a person who had a way with people.
ജനത്തോട് പെരുമാറുന്നതിൽ നൈപുണ്യം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു താൻ.
So when he said I know who you are a teacher from God.
താങ്കൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, താങ്കൾ ദൈവത്തിൽ നിന്ന് വന്ന ഒരു പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഗുരുവാണ്.
Because if God had not sent you, you wouldn't be doing the miracles that are coming forth from you.
കാരണം ദൈവം താങ്കളെ അയച്ചില്ലായിരുന്നെങ്കിൽ
തങ്ങൾ ചെയ്യുന്ന താങ്കൾ ചെയ്യുന്ന ഈ അത്ഭുതങ്ങള് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നിക്കോദെമസ് എത്തിച്ചേർന്നു.
But Jesus' reaction was one of violent love.
She യേശുവിന്റെ പ്രതികരണം violent
love.
തീവ്രമായ സ്നേഹം ആയിരുന്നു കർത്താവിന്റെ പ്രതികരണം.
He said, you know a lot of things, Nicodemus.
കർത്താവ് ഇങ്ങനെയാണ് വേറെ രീതിയിൽ പറയുവാണെങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റുന്നത്. കർത്താവ് നിക്കോഡിമസിനോട് പറയുന്നു, നിക്കോഡിമസേ താങ്കൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം.
But we are not in the same time, camp.
പക്ഷേ നമ്മൾ രണ്ടുപേരും ഒരു സൈഡിൽ നിന്നല്ല ഈ കാര്യത്തെ കാണുന്നത്.
As he went on explaining, Jesus explained it to Nicodemus. Nicodemus realized, no, yes, we're in totally different camps.
കർത്താവ് കൂടുതൽ കാര്യങ്ങളെ വിവരിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നിക്കോഡിമസ് മനസ്സിലായി, ഞാൻ കാണുന്നതിന് കൂട്ടല്ല ഈ പണ്ഡിതൻ കാണുന്നത്, കാര്യങ്ങളെ കാണുന്നത്.
Nicodemus was full with the perceptions of heaven.
നിക്കോഡിമസിന് സ്വർഗ്ഗത്തെ കുറിച്ചുള്ള പല ചിന്തകൾ തന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു.
He could talk of the aspects of the kingdom.
രാജ്യത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് തനിക്ക് പറയുവാൻ തനിക്ക് നൈപുണ്യം ഉണ്ടായിരുന്നു.
But Jesus put it plainly.
പക്ഷേ കർത്താവ് വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്.
You cannot see the kingdom.
താങ്കൾക്ക് സ്വർഗരാജ്യം കാണാൻ പോലും പറ്റത്തില്ല.
Because in the first place you have not entered in.
കാരണം താങ്കൾ അതിന്റെ അകത്ത് പ്രവേശിച്ചിട്ടില്ല.
And then he puts a final statement for the section.
പിന്നെ ആ ഭാഗത്തിന് അവസാനമായിട്ടുള്ള ഒരു കാര്യം കർത്താവ് പറയുന്നു.
That which is born of the flesh is flesh.
ജഡത്താൽ ജനിച്ച ജഡമാകുന്നു.
That which is born of the spirit is spirit.
ആത്മാവിനാൽ ഉയർത്തിൽ നിന്ന് ജനിച്ചത് ആത്മാവാകുന്നു.
So lovingly he was saying to Jesus, Jesus was saying, please don't try and impress me because you are not part of me. As yet
ഒരു രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്നെ കാണാം. സ്നേഹത്തോടെ കർത്താവ് നിക്കോഡിമസിനോട് പറയുവാണ്, എന്നെ താങ്കൾ എൻ്റെ പക്കത്താണ് എന്നെ മനസ്സിലാക്കിയെന്നൊക്കെ ഒന്ന് പ്രബോധിപ്പിക്കാൻ താങ്കൾ അങ്ങനെ നോക്കണ്ട. കാരണം താങ്കൾ സ്വർഗരാജ്യത്തിൽ ഞാനായിരിക്കുന്ന സ്ഥലത്ത് താങ്കൾ എത്തിയിട്ടില്ല.
Just because we have the language that is similar to what godly people use.
നാം പലപ്പോഴും നമ്മൾ ദൈവികമായിട്ടുള്ള ഒരു ജനം ഉപയോഗിക്കുന്ന ഭാഷ നമ്മൾ ഉപയോഗിച്ചെന്ന് വരാം.
Maybe your friends, group of friends, and you pick up these terms and then you use them as if you know what you're saying.
നമ്മൾ ഇങ്ങനെയുള്ള ആളുകളോട് ഇടപഴകുന്നതുകൊണ്ട് അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ എടുത്ത് നമ്മൾ അത് ഉപയോഗിച്ച് ഉച്ചരിച്ചെന്ന് വരാം.
But Jesus comes along and says, what is of the flesh, no matter what it looks like, is of the flesh.
ശകർത്താവ് വന്നിട്ട് ഇങ്ങനെ പറയുന്നു, ജഡത്തിൽ നിന്നുള്ള കാര്യം അത് എങ്ങനെ നമുക്ക് തോന്നിയാലും അത് ജഡത്തിന്റേതാണ്, ആത്മാവിൽ നിന്നുള്ള കാര്യം മാത്രമേ ആത്മാവിന്റേതാകുന്നുള്ളൂ.
But if you receive things of the spirit, they will bear fruit in things of the spirit.
ആത്മാവിൽ നിന്ന് നമ്മൾ ജനിച്ചവരാണെങ്കിൽ ആത്മീയ ഫലങ്ങളെ അത് പുറപ്പെടും.
John 3, could somebody read John 3 verse 9 to 15?
9 മുതൽ 15 വരെ പിന്നെയും ഒന്ന് വായിച്ചാട്ടെ. 9 മുതൽ 15 വരെ അനിത ഒന്നുകൂടെ വായിച്ചാട്ടെ.
നിക്കോദെമസ് അവനോട് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു, ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാനും. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ.
Jesus said something astounding to Nicodemus.
അതിശയമായി അമ്പരപ്പിക്കുന്ന ഒരു കാര്യം കർത്താവ് യേശുക്രിസ്തു പറയുന്നു.
Are you a teacher of Israel?
നിങ്ങൾ ഇസ്രായേലിനെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണോ?
Don't forget he was a Pharisee.
അദ്ദേഹം ഒരു ഫരീശനായിരുന്നു. പരീശന്മാരെ എല്ലാം കൃത്യമായി നിറവേറ്റി ദൈവത്തിൻ്റെ നിയമത്തിനൊത്തവണ്ണം ജീവിക്കുന്ന ഒരു കൂട്ടം ജനമാണ്. അയാളോടാണ് കർത്താവ് ചോദിക്കുന്നത്.
That's wonderful, Jeffrey. I couldn't put it better. But we see something very powerful here.
ഇവിടെ വളരെ ശക്തിയേറിയ ഒരു കാര്യം നമ്മൾ കാണുന്നു.
God is inviting Nicodemus into the supernatural plane.
ദൈവം കർത്താവ് യേശു ക്രിസ്തു വിഭാഗത്തെ ഒരു ആത്മീയ തലത്തിലേക്ക് നിക്കദമസിനെ ക്ഷണിക്കുകയാണ്.
He said, Nicodemus, I talked to you about earthly things and you've got no clue.
നിക്കദമസേ, ഞാൻ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലും നിനക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല.
If I start talking about spiritual things, you'll be totally lost.
പക്ഷേ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിന്നോട് സംസാരിക്കുകയാണെങ്കിൽ നിനക്ക് ഒട്ടും തന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു.
He was waiting for Nicodemus to come to that point.
ആ ഒരു തൻ ഈ ആത്മീയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നിക്കഡിമസ് കടന്നു വരണമെന്ന് കർത്താവ് നോക്കി പാർക്കുകയാണ് ഇവിടെ.
God was saying to Nicodemus, I love you so much.
ദൈവം നിക്കഡിമസിനോട് പറയുന്നു, ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു.
I love you so much.
ഞാൻ ഇത്ര അധികമായി നിന്നെ സ്നേഹിക്കുന്നു.
Nicodemus, it's not a matter of what you know. It's not a matter of what you know, Nicodemus.
നിനക്ക് എന്താ അറിയാം എന്നുള്ള കാര്യത്തിൽ ആസ്പദമാക്കിയല്ല ആത്മീയ കാര്യങ്ങൾ.
This generation of Christians, we are the most powerfully have more knowledge than any previous generation.
മുമ്പുള്ള എല്ലാ തലമുറകളെക്കാട്ടിലും കൂടുതൽ അറിവ് സമ്പാദിച്ച ഒരു തലമുറയാണ് ഈ കാലങ്ങളിൽ ലോകത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ.
I can put just Gospel of John into the internet and I'll get back thousands of
ഞാൻ Gospel of John എന്ന ഇന്റർനെറ്റിലോട്ട് അടിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ചുള്ള വിവരണങ്ങളും അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ ഇന്റർനെറ്റിൽ ഇപ്പം കടന്നു വരും.
And because we think we know those facts,
നമുക്ക് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട്
we deceive ourselves into thinking we have a deeper fellowship with God.
നമ്മൾ ദൈവവുമായിട്ട് നമുക്ക് ആഴമേറിയ ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് നമ്മളെ തന്നെ നമ്മൾ വഞ്ചിക്കുകയാണ്.
Jesus put it very well when he said, no one has ascended into heaven but he who descended from heaven.
ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല, സ്വർഗത്തിൽ നിന്ന് വന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് കർത്താവ് ഇവിടെ പറയുന്നു.
Nicodemus, stop trying to fight me.
കർത്താവ് പറയുന്നത് ഇതാണ്, നിക്കഡിമസേ എന്നോട് മല്ലിടുന്ന ഒന്ന് നിർത്ത്.
The only one that is accepted as my savior is Jesus.
എൻ്റെ രക്ഷകനായി എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് യേശു മാത്രമേ ഉള്ളൂ.
Was Jesus the only one who descended from heaven to earth?
സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ കർത്താവ് മാത്രമേ ഉള്ളൂ.
Whose sacrifice on my behalf was fully accepted.
തൻ്റെ എനിക്ക് വേണ്ടിയുള്ള തൻ്റെ യാഗം മാത്രമേ ദൈവം പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ.
And he went to heaven with the prize victory.
താൻ ജയിച്ച ജയം തൻ എടുത്തുകൊണ്ടാണ് സ്വർഗ്ഗത്തിലേക്ക് താൻ മടങ്ങിയതും.
You can put your confidence in your own ability.
നമ്മുടെ സ്വന്തം കഴിവിലൊക്കെ നമ്മൾ നമ്മുടെ ഉറപ്പ് വെക്കാം.
That's worse than any other.
പക്ഷേ അത് ഒരു ഗുണമില്ലാത്ത ഉറപ്പാണ്.
Because we are deceived and intoxicated with pride to look at our own ability and justify ourselves.
കാരണം നമ്മൾ നമ്മുടെ കഴിവുകളും നമ്മളുടെ അഹന്തയും ഒക്കെ നോക്കി അത് നമ്മൾ അഹന്ത നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് നമ്മൾ വഞ്ചിക്കപ്പെടുന്നു പലപ്പോഴും.
And then Jesus comes to the most important verse in this passage.
പിന്നെ കർത്താവ് യേശു ക്രിസ്തു ഈ പാസേജിലുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് വരുന്നു.
Verse 14.
14-ാം വാക്യം.
മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു.
15-ാം.
അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ.
Thank you.
Wow. Thank you, Jeff. As Moses lifted up the serpent in the wilderness,
മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ,
in the same way,
അതേ രീതിയിൽ,
must Jesus be lifted up.
യേശുവും ഉയർത്തപ്പെടേണ്ടതാകുന്നു.
So that whoever believes in him,
അങ്ങനെ ആരെങ്കിലും തന്നിൽ വിശ്വസിച്ചാൽ,
will have eternal life.
അവർക്ക് നിത്യജീവൻ പ്രാപിക്കും.
Eternal life is not just a length of life.
Eternal നിത്യജീവൻ എന്ന് പറയുന്നത് സമയപരിധിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം മാത്രമല്ല.
It is also a quality of life.
അത് ജീവിതത്തിന്റെ ഒരു ഗുണവിശേഷതയുള്ള ഒരു ജീവിതമാണ്.
And so we have to ask ourselves the question.
നമ്മൾ നമ്മളോട് തന്നെ അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട്.
Do you think you have done anything to benefit salvation?
രക്ഷ പ്രാപിപ്പാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും നമ്മൾ ചെയ്തുവോ?
I'll put it this question in another way.
ഒരു വേറെ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ.
How quick are you to forgive yourself for your sins?
നമ്മുടെ പാപങ്ങൾ ചെയ്തിട്ട് ദൈവം അത് അതിനു വേണ്ടിയുള്ള പാപക്ഷമ ദൈവം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കപ്പെട്ടവനാണ് എന്ന് എത്ര പെട്ടെന്ന് നമ്മൾ അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ.
How quick are you to forgive someone else?
വേറെ ഒരു വ്യക്തിയെ എത്ര പെട്ടെന്ന് നമ്മൾ ക്ഷമിക്കാൻ പറ്റുന്നു?
I remember once somebody hurt me very badly.
ഞാൻ ഓർക്കുന്നു ഒരു പ്രാവശ്യം എന്നെ ഒരു വ്യക്തി വളരെ വേദനിപ്പിച്ചു.
So I took this into my mind and started working around and saying, who does he think he is?
ഞാൻ ഈ സാഹി സന്ദർഭം എന്റെ മനസ്സിൽ കേറിയിട്ട് അതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിച്ച് ഞാൻ പറയാൻ തുടങ്ങി, അവൾ ആരാന്നാണ് വിചാരിക്കുന്നത്?
How dare he think he can do this to me and get away with it?
എന്നോട് ഇങ്ങനെ കാണിച്ചിട്ട് അവനെ ഇങ്ങനെ പോകാൻ പറ്റുമോ?
Lord, strike him.
ദൈവമേ അവനെ അടിച്ചിടേ.
Not totally, but just a bit.
പൂർണ്ണമായിട്ട് വേണ്ട, കുറച്ചെങ്കിലും ഒന്ന് ഒരു കൊട്ടു കൊടുക്ക്.
So that I am satisfied.
എന്തുകൊണ്ട്? എനിക്ക് തൃപ്തി വരാൻ ദൈവം അവനെ അടിച്ചതുകൊണ്ട്.
God is inviting us to a simple call.
വളരെ ലളിതമായ ഒരു വിളിയാണ് ദൈവം നമ്മുടെ മുൻപാകെ വെക്കുന്നത്.
I can never do anything to impress my God.
എനിക്ക് എൻ്റെ ദൈവത്തെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കാരണം ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ കൂടി ഞാൻ ഏതാണ്ട് ആയി എന്ന് എനിക്ക് ഒരിക്കലും ദൈവത്തെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല, പ്രീതിപ്പെടുത്താൻ.
When I try to boast about my own righteousness,
എൻ്റെ സ്വയം നീതിയിൽ ഞാൻ പ്രശംസിക്കുവാൻ എനിക്ക് തോന്നുമ്പോൾ,
I cause myself trouble.
അങ്ങനെ ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ എനിക്ക് തന്നെ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുകയാണ്.
But let's go one step back. How quick are you to forgive your brothers?
പിന്നെ നമ്മൾ ഒന്നോട് ഒന്ന് ചോദിക്കാം, എത്ര പെട്ടെന്ന് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, ക്ഷമിക്കുന്നു?
I want you to think about it now.
നിങ്ങൾ ഒന്ന് ചിന്തിച്ചാട്ടെ.
Because it's only the man or woman who has fully received the work of Calvary, that person will be quick to forgive.
എന്തുകൊണ്ടാണ് ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? കാൽവരി ക്രൂശിൽ ക്ഷമ ലഭിച്ച ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാൻ സാധിക്കുന്നുള്ളൂ.
And then Jesus takes us to Moses.
അത് കഴിഞ്ഞിട്ട് കർത്താവ് യേശുക്രിസ്തു നമ്മളെ മോശയുടെ കഥയിലേക്ക് കൊണ്ടുവന്നു.
As Moses lifted up the serpent in the wilderness,
മരുഭൂമിയിൽ ആ സർപ്പത്തെ മോശ ഉയർത്തിയതുപോലെ,
even so must the son of man be lifted up.
മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു.
So that whoever believes,
എന്തുകൊണ്ടെന്നാൽ അവനിൽ വിശ്വസിക്കുന്നവനും,
will in him have eternal life.
അവനിൽ നിത്യജീവൻ പ്രാപിക്കേണ്ടതു തന്നെ.
You are not the source of eternal life.
നമ്മൾ നിത്യജീവന്റെ ഉറവിടമല്ല.
Jesus is the only one.
കർത്താവ് മാത്രമാണ് നമ്മുടെ നിത്യജീവന്റെ ഉറവിടം.
So how quick are you to forgive your brother?
പിന്നെ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ എത്ര പെട്ടെന്ന് നമ്മൾ ക്ഷമിക്കുവാൻ സാധിക്കുന്നു?
And we can get very casual and say, oh, that's okay, it's just one thing.
നമ്മള് വളരെ ലാഘവത്തോടെ ഇത് എടുത്തിട്ട് അതൊക്കെ വലിയ കുഴപ്പമില്ല, ഒരാളോടെ എനിക്ക് ദേഷ്യമുള്ളൂ.
I forgive them for everything else, but this one I must.
മറ്റു കാര്യങ്ങളൊക്കെ അവൻ ചെയ്തതെല്ലാം ഞാൻ ക്ഷമിച്ചിട്ടു. പക്ഷേ ഈ കാര്യം ഒറ്റൊരു കാര്യം, ഒരു കാര്യം മാത്രം, അത് ഞാൻ ക്ഷമിക്കത്തില്ല.
But in the next verse we see the center of the whole issue.
അത് കഴിഞ്ഞിട്ടുള്ള വാക്യമാണ് ഈ കാര്യത്തിന്റെ എല്ലാം ഉറവിടമായിട്ട് കേന്ദ്രസ്ഥലമായിട്ട് നമ്മൾ കാണുന്ന കാര്യം. 16-ാം വാക്യം വായിച്ചാട്ടാണ് ഇത്.
തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു.
The key to your forgiveness is this reality. God so loved the world.
നമ്മളുടെ പാപക്ഷമയുടെ നേരായിട്ടുള്ള രഹസ്യം ഇതാണ്, ദൈവം ഇത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു.
I want to explain a certain principle in looking at scriptures that we have to pay attention to.
ദൈവവചനത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്രമാണം ഞാൻ നിങ്ങളുടെ മുൻപാകെ വെക്കട്ടെ.
What is the first reality in verse 16?
16-ാം വാക്യത്തിൽ
മലയാളം ഇറ്റ് ഡസൻ കം ദാറ്റ് വേ. ഇറ്റ് ഡസൻ സേ 4.
ഈ 16-ാം വാക്യത്തിൽ ആദ്യത്തെ യാഥാർത്ഥ്യം എന്തുവാണ്?
God so loved.
ദൈവം ഇത്രമാത്രം സ്നേഹിച്ചു.
And you say, okay, okay, what else has he done?
പിന്നെ എന്തൊക്കെ ചെയ്തു?
And Jesus says, God so loved the world.
ദൈവം ഇത്രമാത്രം സ്നേഹിച്ചു.
And most of us will begin to awake and we say, okay, yeah, I thank you.
നമ്മൾ മിക്കവാറും ഇത് കേൾക്കുന്ന നമ്മൾ പറയും, കർത്താവേ നന്ദി.
But the wise man begins to question it.
പക്ഷേ ജ്ഞാനിയായ മനുഷ്യൻ ഈ യാഥാർത്ഥ്യത്തെ ഒന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങും.
How much did he love me?
എത്രമാത്രം എന്നെ സ്നേഹിച്ചു?
Because if you
look at എത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുന്നു, എത്രമാത്രം സ്നേഹിച്ചു?
Because if you look at the literal translation, he is saying this very powerfully.
ആ അക്ഷരീയമായിട്ടുള്ള തർജ്ജമ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന് വളരെ ശക്തിയുണ്ട്.
I want you to know how much he loved you.
ഇത് എഴുതപ്പെട്ടത് ഇങ്ങനെയാണ്, എത്രമാത്രം ദൈവം സ്നേഹിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് ഈ വേഴ്സ് എഴുതപ്പെട്ടത്.
So we say Jesus, the Father gave up his son Jesus.
നമ്മൾ പറയുന്നു, പിതാവ് തന്റെ പുത്രനായ യേശുവിനെ തന്നു.
And so that whoever believes in him will not perish.
കാരണം അങ്ങനെ ആരൊക്കെ അവൻ വിശ്വസിക്കുന്നോ അവര് നശിച്ചുപോകാതിരിപ്പാൻ.
Listen to the translation, that's literal.
അക്ഷരീയമായ ആ തർജ്ജമ നിങ്ങൾ ഒന്ന് കേട്ടാട്ടെ.
Please don't come back at the end and show me some other translation.
വേറെ തർജ്ജമ നിങ്ങൾ വന്ന് അവസാനം എന്നെ കാണിക്കരുത്.
As I've looked at the literal translation, there's an accuracy that's very important.
അക്ഷരീയമായുള്ള ആ യവന ഭാഷയെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു കാര്യം ഞാൻ കണ്ടു.
I want you to know personally.
ഞാൻ നീ വ്യക്തിപരമായി ഇത് മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
How much did God love you?
എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിച്ചു?
How much did God love the world?
എത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു?
We don't think about that.
നമ്മൾ സാധാരണ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല.
I want you to know how much he loved you.
എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
That love cost him his son Jesus.
ആ സ്നേഹം തന്റെ സ്വന്തം പുത്രനെ ക്രൂശിൽ തറയ്ക്കുവാൻ ഇടയായി.
God gave his only begotten son that whoever believes in him.
ആരൊക്കെ യേശുവിൽ വിശ്വസിക്കുന്നുവോ.
What does it mean when you say believe in him?
തന്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുടനെ അതിന് അർത്ഥം എന്താണ്?
You may know somebody.
നിങ്ങൾ വേറെ ഒരാളെ അറിയാമായിരിക്കാം.
You know them because you're doing business with them.
ഒരു പക്ഷേ നമ്മൾ ക്രയവിക്രയ ചെയ്യുന്നതുകൊണ്ട് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ അറിയാമായിരിക്കാം.
You know how he deals with the cash.
എങ്ങനെ അദ്ദേഹം സാമ്പത്തിക ധനത്തെ കൈകാര്യം ചെയ്യുന്നു നമുക്കറിയാം.
You know how much he cheats you.
എത്രമാത്രം നമ്മളോട് തെറ്റായ രീതിയിൽ പെരുമാറുന്നു നമുക്ക് മനസ്സിലാകുന്നു.
So I say I know certain facts, therefore I will be careful how I deal with you.
ചില യാഥാർത്ഥ്യങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങയോട് എങ്ങനെ പെരുമാറുമെന്ന് ഞാൻ സൂക്ഷ്മതയോടെ ചെയ്യുമെന്ന് നമ്മൾ പറയും.
But when you look at the heart of Jesus,
പക്ഷേ കർത്താവ് യേശുവിന്റെ ഹൃദയം നമ്മൾ നോക്കുന്ന ഉടനെ
you see 100% pure gold love.
100% സ്നേഹത്തിന്റെ ഒരു സ്വർണം 100% ശുദ്ധിയുള്ളതാണ് എന്ന് പറയുന്നത് പോലെ 100% പൂർണതയുള്ള ഒരു സ്നേഹം.
God did not send Jesus into the world to destroy you.
ദൈവം കർത്താവിനെ ലോകത്തിലേക്ക് അയച്ചത് എന്നെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല.
He did not send Jesus to judge the world.
ലോകത്തെ ന്യായം വിധിക്കാനുമല്ല.
He desired more.
അതിനപ്പുറമായിട്ട് ദൈവം ആഗ്രഹിച്ചു.
He wanted to pay the price for all of your sins.
നമ്മുടെ പാപത്തിന്റെ പൂർണതയ്ക്ക് അത് മാറ്റുവാൻ വേണ്ടി, അതിനെ വില കൊടുപ്പാൻ വേണ്ടി തന്റെ പുത്രനെ ദൈവം അയക്കുന്നു.
So he died for all your sins.
നമ്മുടെ എല്ലാ പാപങ്ങൾക്കും വേണ്ടി താൻ മരിച്ചു.
But second, he died as you.
രണ്ടാമതായിട്ട് നമ്മളായിട്ട് താൻ മരിച്ചു.
When Jesus died, you died.
കർത്താവ് മരിച്ചപ്പോൾ നമ്മൾ എവിടെ മരിച്ചു?
Think about it.
അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാട്ടെ.
He lived 2000 years ago.
2000 വർഷം മുമ്പേ ജീവിച്ചാണ് കർത്താൻ.
I certainly did not live then.
തീർച്ചയായിട്ടും അന്നില്ലായിരുന്നു.
How can God 2000 years ago pay the price for my sins 2000 years later?
2000 വർഷം മുമ്പേ ജീവിച്ച ഒരു വ്യക്തി 2000 വർഷം കഴിഞ്ഞ് ജീവിക്കുന്ന എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എങ്ങനെ ദൈവം ആ വില അവിടെ കൊടുക്കാമായിരുന്നു?
God is God.
കാരണം ദൈവം ദൈവമാണ്.
And in his love he looked down the corridor of time.
തന്റെ വലിയ സ്നേഹത്തിൽ സമയപരിധിയുടെ അങ്ങോട്ട് ദൈവം നോക്കി.
And in knowing you, he knew you before you knew yourself.
നമ്മളെ നോക്കി നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതിന് മുമ്പേ ദൈവം നമ്മളെ അറിഞ്ഞു.
If I had known myself 2000 years ago, I'd say, find somebody else.
2000 വർഷം മുമ്പേ എനിക്ക് എന്നെ തന്നെ അറിയാത്തെങ്കിൽ ഞാൻ പറഞ്ഞേനെ, നിന്നെ കൊണ്ട് എനിക്ക് ഒരു കാര്യവുമില്ല എന്ന്.
But God loved you with a godly love.
പക്ഷെ ദൈവം ഒരു ദൈവികമായ സ്നേഹത്താൽ, അവന്റെ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു.
It's called loving kindness in the Old Testament.
പഴയ നിയമത്തിൽ ഇതിനെ ദൈവത്തിന്റെ ദയ എന്നാണ് പറയുന്നത്.
Hesed.
Hesed love. എബ്രായ ഭാഷയിൽ hesed love എന്ന് പറയും.
Your natural loves will all fail you.
നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള സ്നേഹം നമ്മളെ വിട്ടുപോകും.
But God's love will never let you go.
പക്ഷെ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും നമ്മളെ വിട്ടു കൈമാറുകയില്ല, വിട്ടുപോകത്തില്ല.
I just want to end by looking at certain passages in Proverbs.
Sadrashu vakyangalil oru vakyam noikkonde njan nirthuvan aagrahikkunnu.
Yes, if you.
Yes. Chela vakyangale nokkan pogiyana.
I've got the wrong book. Psalms.
Sorry, sangirthanangale.
Psalm 5 verse 7.
Sangirthanangalde 5th sangirthanam 7th vakyam.
Njano ninde kribayude behuttathal നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും.
But as for me, the psalmist says,
സംഗീതകാരൻ പറയുന്നു, ഞാനോ
by your abundant loving kindness,
നിന്റെ കൃപയുടെ ബഹുത്വത്താൽ,
I will enter your house.
ഞാൻ നിന്റെ ആലയത്തിലേക്ക് ചെല്ലും, പ്രവേശിക്കും.
At your holy temple, I will bow in reverence for you.
നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോടെ ഞാൻ മുട്ടുകുത്തും എന്നാണ് അവിടെ പറയുന്നത്.
God loved you so much, he didn't just want to forgive your sins.
ഇത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിച്ച് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമല്ല ദൈവം ചെയ്യുന്നത്.
He wanted to have you for himself.
തനിക്ക് വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നു.
He wanted sons and daughters.
പുത്രന്മാരെയും പുത്രിമാരെയും ഉത്ഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
Psalm 6 verse 4.
ആറാം സങ്കീർത്തനത്തിന്റെ നാലാം വാക്യം.
യഹോവേ, തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ, നിന്റെ കാരുണ്യം നിമിത്തം എന്നെ രക്ഷിക്കണമേ.
The psalmist had done something wrong to offend God.
സങ്കീർത്തനക്കാരൻ ഏതോ ദൈവത്തെ ദൈവത്തിന് വിരുദ്ധമായിട്ട് ഏതോ ചെയ്തു.
But the psalmist cries out.
പക്ഷേ താൻ നിലവിളിക്കുന്നു.
Return, O Lord.
തിരികെ വരണമേ.
Rescue my soul.
എന്റെ പ്രാണനെ വിടുവിക്കണമേ.
Save me because of your loving kindness.
നിന്റെ കാരുണ്യം നിമിത്തം എന്നെ രക്ഷിക്കണമേ.
My salvation is dependent on nothing about myself.
എന്റെ രക്ഷ എന്നിൽ ആസ്പദമാക്കി എന്നിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമല്ല.
All the goodness is locked up in God himself.
എല്ലാ നന്മയും ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്.
He saved you because of his loving kindness.
അവൻ നമ്മളെ രക്ഷിച്ച തന്റെ കാരുണ്യ നിമിത്തമാണ്.
Read Psalm 13 verse 5.
13-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം.
ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും.
I have trusted in your loving kindness.
ഞാൻ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു.
And it's so powerful that he says, my heart shall rejoice.
അതുകൊണ്ട് എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും.
Not just rejoice in your loving kindness.
നിന്റെ കരുണയിൽ ആനന്ദിക്കും എന്നല്ല ഇവിടെ പറയുന്നത്.
My heart shall rejoice in your salvation.
നിന്റെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കും.
Psalm 17 verse 7.
17-ാം സങ്കീർത്തനത്തിന്റെ 7.
നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളോവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ.
I have no other way out but for your loving kindness shown to me.
കർത്താവേ, നിന്റെ കരുണ എന്നെ കാണിക്കാതെ എനിക്ക് രക്ഷപ്പെടുവാൻ വേറെ ഒരു വഴിയുമില്ല എന്നാണ് സങ്കീർത്തനം പറയുന്നത്.
Wondrously reveal the glorious nature of this loving kindness.
കർത്താവേ, അത്ഭുത കാരുണ്യം താൽ നീ എൻ്റെ ഈ കരുണയെ എനിക്ക് കാണിച്ചു തരണമേ.
Psalm 21 verse 7.
21-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം.
രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും.
The king trusts in his God.
രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു.
And then it gives us the key.
അതിന്റെ രഹസ്യം അവിടെ പറയുന്നു.
For through the loving kindness of the Most High, he will not be shaken.
അത്യുന്നതന്റെ കാരുണ്യം നിമിത്തം അവൻ കുലുങ്ങാതെ നിൽക്കും.
Can you see how powerful this truth is?
ഈ സത്യം എത്ര ശക്തിയേറിയതാണ് നിങ്ങൾ കാണാൻ തുടങ്ങുന്നുണ്ടോ?
I want to end now in Psalm 23 verse 6.
സങ്കീർത്തനം 23:6 വാക്യം.
നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും.
Surely goodness and loving kindness will follow me all the days of my life.
നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും.
And I will dwell in the house of the Lord forever.
ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും.
I believe it's now time we turn to the Lord.
ഇപ്പോൾ നമ്മൾ ദൈവത്തിങ്കലേക്ക് തിരിയാനുള്ള സമയമാണ്.
You know, if the Lord is speaking to you,
ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ,
he is inviting you to something very special.
വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്.
He wants you to lift your eyes from the situation that's troubling you.
നമ്മളെ അലട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ ഉയർത്തണമെന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നു.
And to turn to the faithfulness of God's loving kindness.
നമ്മളുടെ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ണുകളെ ഉയർത്തി ദൈവത്തിന്റെ വിശ്വസ്തതയിലേക്ക് നമ്മുടെ കണ്ണുകളെ നമ്മൾ പതിപ്പിക്കാം.
Let's just bow our heads for a few minutes.
നമുക്ക് കുറച്ച് നിമിഷത്തേക്ക് വേണ്ടി നമ്മുടെ തലകളെ വണക്കാം.
We tend to look at salvation as something that happens to us at one time and that assures us of and something that happens way in the future.
പലപ്പോഴും രക്ഷ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു സമയത്ത് ഏതാണ്ട് ഒരു